ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ما كان للنبي والذين امنوا ان يستغفروا للمشركين ولو كانوا اولي قربى من بعد ما تبين لهم انهم اصحاب الجحيم പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളെയും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ ഏതേതു രംഗങ്ങളിലും ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി നിലകൊള്ളാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് അത്തൗബയിലുള്ള 113-ാമത്തെ വചനമാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. ഏതാനും ഖുതുബകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ചും യാഥാസ്ഥിക വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് തെറ്റായ ധാരണകളെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുകയുണ്ടായി. മൗലിദി കിതാബുകളിലൂടെയും കിസ്സപ്പാട്ടുകളിലൂടെയും പരമ്പരാഗതമായി കേട്ടുവരുന്ന കഥകളിലൂടെയും നമ്മുടെ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹൽ വ്യക്തിത്വത്തെക്കുറിച്ച് ഇല്ലാത്ത പലതും പ്രചരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള യഥാർത്ഥ അഖീദ നാം പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വിഷയം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് ആദ്യമായി സിദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നൂറാണ്. ആ നൂറിനെ ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആ മണ്ണിൽ ഇട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമിലൂടെ ഭൂമിയിലെത്തി. പിന്നെ ആദം നബിക്ക് ശേഷം നൂഹ് നബിയുടെ കപ്പലിലായിക്കൊണ്ട് നൂഹ് നബിയുടെ മുതുകിൽ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു. പിന്നീട് ഇബ്രാഹിം നബിയെ തീയിലെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിലും നമ്മുടെ നബി ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടതും അതുപോലെ നൂഹ് നബി കപ്പലിൽ രക്ഷപ്പെട്ടതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിലുള്ളത് കൊണ്ടാണ് എന്ന വാദം. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതെല്ലാം വിശുദ്ധ ഖുർആനിനും സ്ഥിരപ്പെട്ട സഹീഹായ ചരിത്രങ്ങൾക്കും എതിരാണ് എന്നത് മാത്രമല്ല, എന്നെ എന്റെ റബ്ബ് അഭിമാനിതവും ആദരണീയവുമായ മുതുകുകളിൽ നിന്നും പവിത്രവും പരിശുദ്ധവുമായ ഗർഭപാത്രങ്ങളിലേക്ക് തലമുറകളിലൂടെ നീക്കിക്കൊണ്ടേയിരുന്നു, അങ്ങനെ എന്റെ ഉമ്മയും ഉപ്പയുടെയും അടുത്തെത്തുന്നതുവരെ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നൂറ് കടന്നു വന്ന മുഴുവൻ മുതുകുകളും നല്ല ആദരണീയവും അതുപോലെ അഭിമാനിതവുമായ മുതുകുകളായിരുന്നോ? നമ്മൾ കഴിഞ്ഞ തവണ പരിശോധിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ ഭാര്യ കാഫറത്തായിരുന്നു. അതിലൂടെയാണല്ലോ അടുത്ത തലമുറയിലേക്ക് വരുന്നത്. ഇബ്രാഹിം നബിയുടെ പിതാവ് ശുദ്ധ കാഫറായിരുന്നു. അദ്ദേഹത്തിലൂടെയാണല്ലോ ഇബ്രാഹിം നബിയിൽ എത്തുന്നത്. അപ്പോൾ പിന്നെ അഭിമാനിതമായ മുതുകുകളിലൂടെയാണ് റസൂൽ വന്നത് എന്ന് പറയുന്നത് ഖുർആനിനെതിരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള വരെയും അങ്ങനെയാണ് കടന്നു വന്നത് എന്നതിന് യാതൊരു രേഖയുമില്ല. ഇതെല്ലാം കള്ളക്കഥകളാണ്. ഏതൊരു മുഅ്മിനും മനസ്സിലാകാവുന്ന തരത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര
ആ പിതൃപരമ്പരയിൽ ഇരുപതോളം പിതാക്കന്മാരെ കുറിച്ചാണ് ഹദീത്ത് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹുവ അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അബ്ദില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരമ്പര പറയാണ്, ഞാൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ഇബ്നു ഹാഷിം, അദ്ദേഹം ഹാഷിമിന്റെ മകനാണ്. ഇബ്നു അബ്ദു മനാഫ്, അദ്ദേഹം അബ്ദു മനാഫിന്റെ മകനാണ്. ഇബ്നു ഖുസൈ, ഇബ്നു കിലാബ്, ഇബ്നു മുറ, ഇബ്നു കഅബ്, ഇബ്നു ലുഐ, ഇബ്നു ഗാലിബ്, ഇബ്നു ഫിഹർ, ഇബ്നു മാലിക്, ഇബ്നു നളർ, ഇബ്നു കിനാന, ഇബ്നു ഖുസൈമ, ഇബ്നു മുദ്രിക, ഇബ്നു ഇലിയാസ്, ഇബ്നു മുലർ, ഇബ്നു നിസാർ, ഇബ്നു മഅദ്, ഇബ്നു അദ്നാൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 20 പിതാമഹന്മാരുടെ പേര് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇസ്മായിൽ നബി മുതൽ അദ്നാൻ വരെയുള്ള പരമ്പര അറിയപ്പെട്ടിട്ടില്ല, സഹീഹായി വന്നിട്ടില്ല. ചരിത്രത്തിൽ പ്രമാണിക്കാവുന്ന തരത്തിൽ കിട്ടിയിട്ടുള്ളത് ഈ 20 ഉപ്പാപ്പമാരുടെ പേരാണ്. മദ്രസയിലൊക്കെ കുട്ടികളെ ചൊല്ലിപ്പഠിപ്പിക്കും, അവരുടെ വാപ്പ അബ്ദുള്ള, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ വാപ്പ ഹാഷിം, അങ്ങനെ പറഞ്ഞു. അത് പാട്ടായിട്ടും അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് എന്ന് പാടിപ്പഠിക്കുകയും പറഞ്ഞു പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ചരിത്ര പഠനം എന്ന നിലക്ക് അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. നബിന്റെ 20 ഉപ്പാപ്പമാരെ പേര് പഠിക്കുകയാണെങ്കിൽ ഒരു ചരിത്രം എന്ന നിലക്ക് റസൂല് പറഞ്ഞതായി ഇത് ഹദീസ് വന്നതുകൊണ്ട് അങ്ങനെ പഠിക്കാം. പക്ഷെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് നബിയുടെ ഉമ്മ വഴിക്കുള്ള 20 ഉപ്പാപ്പമാരെ പേരും ഉപ്പ വഴിക്കുള്ള 20 ഉപ്പാപ്പമാരെ പേരും കാണാതെ പഠിക്കൽ ഫറളാകുന്നു എന്നാണ്. അതിലാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഫറളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലും അങ്ങനെ വന്നതായിട്ട് നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ല. മാത്രമല്ല ഈ 20 ഉപ്പാപ്പമാർക്ക് അപ്പുറത്തേക്കും മൗലൂദ് കിതാബുകാരൻ പറയുന്ന എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരൊക്കെയും മുവഹീദുകളാണെന്നാണ് മൗലൂദ് കിതാബുകൾ സമർത്ഥിക്കുന്നത്. ഈ പറഞ്ഞ ഉപ്പാപ്പമാരൊക്കെ തൗഹീദുള്ളവരായിരുന്നു. അതൊരിക്കലും ശരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടി നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്നാൻ വരെയുള്ള പിതൃപരമ്പര അത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നല്ലാതെ അവർ മുവഹിദുകളും മുത്തഖികളുമായിരുന്നു എന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ വംശാവലി പറഞ്ഞ ശേഷം പറയാണ്, ഇലാഹുന മഅലൂമു സിഹ, അദ്നാൻ വരെയുള്ള പരമ്പരയാണ് പ്രബലമായി അറിയപ്പെട്ടിട്ടുള്ളത്. മുത്തഫഖുൻ അലൈഹി ബൈന നസാബീൻ, നസബ് പറയുന്ന എന്ന് പറഞ്ഞാൽ വംശാവലി പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള കാര്യം അതാണ്. വലാ ഖിലാഫൽ ബത്ത, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. വമാ ഫൗക അദ്നാൻ മുഖ്തലഫും ഫീഹി, അദ്നാനിന് അപ്പുറത്തുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. വലാ ഖിലാഫ വൈലഹും അന്ന അദ്നാന മിൻ വലദി ഇസ്മായിൽ അലൈഹി സ്സലാം, അദ്നാൻ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അദ്നാൻ. അദ്നാൻ മുതൽക്ക് അബ്ദുള്ള വരെയുള്ള പരമ്പര ചരിത്രപരമായി സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ അദ്നാൻ അത് മുതൽ അബ്ദുള്ള വരെയുള്ളവരൊക്കെ മുസ്ലിമായിരുന്നുവെന്നോ അല്ലെങ്കിൽ മുവഹിദായിരുന്നുവെന്നോ അതുകൊണ്ട് കിട്ടുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ കുറെ പരമ്പരകളിൽ വന്ന ഒരാളാണ് അദ്നാൻ. അവിടെ നിന്നിങ്ങോട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വേറെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹു അസ്തഫാ ഇസ്തഫാ മിൻ വലദി ഇബ്രാഹിം ഇസ്മായിൽ, ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്നും ഇസ്മായിലിനെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഇസ്മായിൽ കിനാന, ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്നും കിനാന ഗോത്രത്തെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത്തെ ഖുറൈശൻ, കിനാന ഗോത്രക്കാരനും ഖുറൈശ് ഗോത്രത്തെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശ് എന്നും ബനു ഹാഷിം ഗോത്രത്തെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മുസ്തഫ, തെരഞ്ഞെടുക്കപ്പെട്ട, സെലക്ടഡ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാറുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വമാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദാണ്, അബ്ദുള്ള അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് ഖുറൈശികൾക്കിടയിൽ അറിയപ്പെട്ട വളരെ മഹത്തായ ഒരു പിതൃപരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ആക്ഷേപങ്ങളും ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല പരമ്പരയിൽ പിറന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആ രീതിയിൽ ഒരു ആക്ഷേപം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അബൂ സുഫിയാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ ഹിറക്കിൽ രാജാവിന്റെ അടുക്കൽ നബിയെ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരമുണ്ടായി. കാരണം അവിടേക്ക് കുറച്ച് ആളുകൾ ഹിജ്റ പോയിരുന്നു. അപ്പൊ ഖുറൈശികൾ അത് മണത്തെറിഞ്ഞിട്ട് അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഏഷണി പറഞ്ഞു കൊടുത്തു, പൂർവ്വപിതാക്കന്മാരെ മതം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കൂട്ടരാണ് നിങ്ങളെ നാട്ടിക്ക് വന്നിട്ടുള്ളത്, അവരിവിടെ നിർത്തരുത്, നിങ്ങൾ തിരിച്ചയക്കണം എന്ന് ഹിറക്കലിനോട് പറഞ്ഞു. ഹിറക്കൽ മുസ്ലിമല്ല. അപ്പൊ ഹിറക്കല് അബൂ സുഫിയാനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ കളവ് പറയാൻ അബൂ സുഫിയാന് സാധിച്ചില്ല. പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, കൈഫ നസബുഹു ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പരമ്പര എങ്ങനെയുള്ള പരമ്പരയാണ്? ഖുൽതുഹു ഫീനാ ദൂ നസബിൻ, നല്ല പരമ്പരയുള്ള ആളാണ് അദ്ദേഹം. എന്നിട്ട് പിന്നെ ഹിറക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിന്റെ പരമ്പരയെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നല്ല വംശപരമ്പരയുള്ള ആളാണ്. വഖദാലിക റസൂൽ, അപ്രകാരമാണ് റസൂലുമാർ. ദുബൈ സുഫി നസബി ഖൗമിഹ, തന്റെ ജനതയിലെ നല്ല പരമ്പരയിലായിരിക്കും അവർ ജനിക്കുക അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെടുക എന്ന് ഇറക്കിൽ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ 20 വല്ലിപ്പമാരുടെ പേര് ഹദീസിന്റെ കിതാബുകളിൽ വന്നതുകൊണ്ട് അത് പഠിക്കുന്നത് ചരിത്രപരമായി നല്ല കാര്യമാണ് എന്നല്ലാതെ അത് ദീനിയായൊരു ഫറളാണ് എന്നും അത് പഠിച്ചില്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരങ്ങൾ അത് ശരിയല്ല എന്ന് മാത്രമല്ല, ഈ 20 പരമ്പരയിൽപ്പെട്ടവരും മുസ്ലിമാണെന്നും മുവഹിദാണെന്നും ആളുകൾ വിചാരിക്കുകയും അവരുടെയൊക്കെ പല പേരും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേര് ശരിയായ പേരല്ല, പക്ഷെ നബിന്റെ വല്യപ്പല്ലേ എന്ന നിലക്കാണ് പല ആളുകളും ആ പേര് ഇടാറുള്ളത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഒക്കെ അവർ മുസ്ലിങ്ങളല്ല എന്നതാണ് ചരിത്രപരമായും ഹദീസിലൂടെയും അറിയപ്പെട്ടിട്ടുള്ള കാര്യം. മൗലൂദ് ഓതുന്ന സമയത്ത് ആമിന ബീവിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഖൗം ഒന്നായിട്ട് റളിയല്ലാഹു അൻഹ എന്ന് പറയും. യഥാർത്ഥത്തിൽ ആമിന മുസ്ലിമായിട്ടുണ്ടോ? ഇല്ല. നബിയുടെ ഉമ്മ മുസ്ലിമായിട്ടില്ല, നബിയുടെ ഉപ്പയും അങ്ങനെ തന്നെയാണ്. ഇത് പറയുമ്പോ പല ആളുകളും വല്ലാതെ ബേജാറ്, എന്തിനാണ് നബിന്റെ ഉമ്മാനെയും ബാപ്പാനൊക്കെ നമ്മൾ ഇങ്ങനെ പറയണത്? അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, നമ്മളവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയണ ഉള്ളൊരു വസ്തുത പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റജുലൻ ഖാല, ഒരാൾ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഐന അബി, അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉപ്പ എവിടെയാണ്? ഖാല ഫിന്നാർ, അദ്ദേഹം നരകത്തിലാണ്. അപ്പൊ മരിച്ചുപോയ തന്റെ വാപ്പാനെ കുറിച്ച് റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു നിങ്ങളെ വാപ്പ നരകത്തിലാണ്. ഫലമ്മാ ഖഫാദഅഹു, അദ്ദേഹം പിന്തിരിഞ്ഞു പോയപ്പോ നബി തിരിച്ചു വിളിച്ചു, ഞാൻ വിശ്രമത്തിൽ പോവുകയാണ്. അപ്പൊ പറഞ്ഞു, ഫഖാല ഇന്ന അബി വഅബാക ഫിന്നാർ, എന്റെ വാപ്പി നിന്റെ വാപ്പി നരകത്തിലാണ്. ഇത് മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബൂ ദാവൂദിലും ഇത് കാണാം. മുസ്ലിം കിതാബുൽ ഈമാൻ എന്നാണ് ആ അധ്യായത്തിന് നബവി പേര് കൊടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാപ്പ നരകത്തിലാണ് എന്ന് നമ്മൾ അറിയിക്കുകയാണ്. എന്നിട്ട് ശറഹ് മുസ്ലിമിൽ അതിന് ഇമാൻ നബി കൊടുത്ത വിശദീകരണം, ബാബ് എന്താണെന്നറിയ അധ്യായം, ബാബ് മൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ, കുഫറിലായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അയാൾ നരകത്തിലാണ്. വലാ തനാലുഹു ശഫാഅത്തുൻ, ഒരു ശഫാഅത്തും അയാൾക്ക് ലഭിക്കുകയില്ല. വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുമായി ഏറ്റവും അടുത്ത ആളുകളുടെ കുടുംബ ബന്ധവും അയാൾക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. അപ്പൊ നബിന്റെ ഉപ്പ കാഫിറായിട്ടാണ് മരിച്ചത് എന്നും അദ്ദേഹത്തിന് നബിന്റെ വാപ്പിയായി എന്നതുകൊണ്ട് ആ കുടുംബ ബന്ധം പ്രയോജനപ്പെടുകയില്ലെന്നും രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ. അത്രല്ല, അദ്ദേഹത്തിന്റെ ബാബ് കൊടുത്ത ശേഷം അദ്ദേഹം പറയുകയാണ്, വഫീഹി ഹീ ഹദീസിൽ തെളിവുണ്ട്, അന്നമൻ മാത ഫിൽ ഫത്രത്തി, നബിമാർക്കിടയിലുള്ള ഇടവേളയിൽ വന്നാൽ, ഇപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിയും തമ്മിൽ 600 കൊല്ലത്തെ വ്യത്യാസമാണ്. നബിയുടെ തൊട്ടു മുമ്പുള്ള നബി ഈസാ നബിയാണ്. എനിക്കും ഈസാ നബിക്കും ഇടയിൽ വേറെ നബിയില്ല എന്ന് റസൂൽ പറഞ്ഞതായി കാണാം. അത് 600 കൊല്ലമാണെന്ന് സഹാബികളിൽ നിന്നുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട് പ്രബലമായിട്ട്. അപ്പൊ ഈ 600 കൊല്ലത്തിനടക്ക ഫത്രത്ത് എന്നാ പറയുക, ഇടവേള. നബി ആദ്യ നബിയുടെ റിസാലത്ത് ഇല്ലതാനും മറ്റേ നബിയോട് കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാലത്തിനാണ് ഇടവേള അല്ലെങ്കിൽ ഫത്രത്തുർ റസൂൽ എന്ന് പറയുക. അങ്ങനെയുള്ള ഇടവേളയിൽ ആരെങ്കിലും മരിച്ചാൽ, അലാമാക്കാനത്ത് അലൈഹിൽ അറബ് മിൻ ഇബാദത്തിൽ ഔസാൽ, അറബികൾ ഏതൊരു ബിംബാരാധനയിലായിരുന്നു ആ ബിംബാരാധനയിലായിക്കൊണ്ട് മരിച്ചാൽ, ഫഹുവ മിൻ അഹ്ലിന്നാർ, അവ നരകാവകാശിയിൽപ്പെട്ടവനാണ്. വലീസാദാ മുആഖത്തു ഖബല ബുലൂഗി ദഅവ, ദഅവത്ത് എത്താതെയും അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെന്ന് കരുതരുത്. ഫൈന്നഹാഉലായികദ ബലഗത്തുഹും ദഅവത്ത് ഇബ്രാഹിം, കാരണം ഈ അറബികൾക്ക് റസൂലിന് മുമ്പുള്ള അറബി ജാഹിലിയ സമൂഹത്തിന് ഇബ്രാഹിം നബിയുടെ ദഅവത്ത് എത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അല്ലാത്ത നബിമാരെ ദഅവത്തും എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ തന്നെ മക്കയിൽ തന്നെ റസൂൽ വരുന്ന കാലത്ത് തൗഹീദ് അംഗീകരിച്ചിരുന്ന ഖുസ്ബ് ബിൻ സായിദ് അൽ ലിയാദിയെ പോലെ വറഖത്ത് ബിൻ ഔഫലിനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. ഹനീഫി മതക്കാരെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ ഇബ്രാഹിം നബിയുടെ കാലം മുതൽ നിലനിൽക്കുന്ന ആ ദീൻ വിശ്വസിച്ചു, അതനുസരിച്ച് മുവഹ്ഹിദായി ജീവിച്ചു. അതേസമയം അത് വിശ്വസിക്കാതെ അവിടെ നിലനിന്നിരുന്ന ബിംബാരാധനയിൽ ഉൾപ്പെട്ടു. അതാണ് നബിന്റെ ഉപ്പ നബിന്റെ ഉമ്മയ്ക്ക് സംഭവിച്ചത്. അങ്ങനെയുള്ള ആളുകൾ അവർ നരകത്തിലാണ്. ഇതാണ് നബവി ഇമാമ് ഇവിടെ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് പറയാൻ പല ആളുകൾക്കും പേടിയാണ്, ഹദീസിലൊക്കെ ഉണ്ട്, എന്നാലും നമ്മളിപ്പോ മിണ്ടണ്ട, ഇതിനപ്പ നമ്മള് പറയുന്നത് നബിന്റെ ഉപ്പാനി ഉമ്മാനിയല്ലേ, അവരിപ്പോ നരകത്തെ പറഞ്ഞു, നമുക്കിപ്പോ എന്താ കാര്യം? ആളുകൾ റളിയല്ലാഹു അന്നു പറയാണ്, ആമിന നബിയുടെ പേര് കേൾക്കുമ്പോ അബ്ദുല്ലാ റളിയല്ലാഹു അന്നു പറയാണ്, അത് പറ്റുമോ? അത് പാടില്ലല്ലോ, മുസ്ലിം അല്ലല്ലോ. അപ്പൊ നബി പറയാണ് എന്റെ വാപ്പ നരകത്തിലാണ്, അപ്പൊ നമ്മള് വേ ഞങ്ങൾ സമ്മതിക്കൂല, നിങ്ങളെ വാപ്പ നരകത്ത് പോവാൻ, നിങ്ങളെ വാപ്പ സ്വർഗത്തിലാണ്, നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റുമോ? വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്. ഇത് സഹാബികൾ ഉദ്ധരിച്ചു, താബിഈങ്ങൾ ഉദ്ധരിച്ചു, ഹദീസിന്റെ കിതാബുകളിൽ ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഒക്കെ രേഖപ്പെടുത്തി. എന്നിട്ട് പിന്നെ അത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ന്യായമുള്ളത്? ഇനി നോക്കൂ, നബിയുടെ ഉമ്മ ആമിനയെ സംബന്ധിച്ച് അതും ഹദീസിലുണ്ട്, മുസ്ലിം തന്നെ ഉദ്ധരിച്ച കിതാബുൽ ജനാഇദിൽ കാണാം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബി അനസ്തഗ്ഫിറു ലി ഉമ്മി ഫലം യഅദനി, എന്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു, ഫലം യഅദനി, അള്ളാഹു എനിക്ക് അനുവാദം തന്നില്ല. വസ്തഗ്ഫിറുഹു അസൂറ ഖബറഹ, എന്റെ ഉമ്മാന്റെ ഖബർ ഞാൻ സിയാർത്ത് ചെയ്തോട്ടെ എന്ന് അനുമതി ചോദിച്ചു, ഫൗദിനലി, അപ്പോൾ എനിക്ക് അനുമതി കിട്ടി. ഇത് അബൂദാവൂദ് ഇബ്നു മാജ നസായി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇമാം നവവി ഇതിന് ശർഹ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന് ശർഹ് പറയുന്നത് നവവി പറയാണ്, ഹൗലായി കുല്ലുഹും സിഖാത്ത് ഫഹു ഹദീസുൻ സഹീഹുൻ ബിലാ ശക്ക്, ഇതിന്റെ റിപ്പോർട്ടിലുള്ളവരെല്ലാം പ്രബലന്മാരാണ്, സംശയമില്ല ഇത് വളരെ സഹീഹായ ഹദീസാകുന്നു എന്ന്. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മാന്റെ ഖബർ സിയാർത്ത് ചെയ്തു, പക്ഷെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാൻ നിവൃത്തിയില്ല. അതിനെന്താ കാരണം? അത് ഞാൻ ഓതി വെച്ച സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്ത് നിങ്ങൾ ഇന്ന് പോയിട്ട് എടുത്തു നോക്കി, 9-ാമത്തെ അധ്യായം 113-ാമത്തെ സൂറത്ത്, അതിലെന്താ പറയുന്നത്? അതിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. മാ ഖാലലിൻ നബിയ്യു വല്ലദീന ആമനു അന്യസ്തഗ്ഫിറൂലിൽ മുശ്രിക്കീന, ഒരു നബിക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും പാടുള്ളതല്ല മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത്. വലൗഖാനു ഉലി ഖുർബ, അവർ ഇവരുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും, മിംബഅദിബാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അവകാശികളാണെന്ന് വ്യക്തമായ ശേഷവും അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത് ഒരു നബിക്കോ അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കോ പാടില്ല. അപ്പൊ നബിക്ക് സ്വന്തം ഉമ്മാക്ക് പൊറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ? ഉമ്മ മുസ്ലിം ആയിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചു ഇമാം നവവി പറയുന്നു, ഫീഹി ജവാസു സിയാറത്തിൽ മുശ്രിക്കീന ഫിൽ ഹയാത്ത്, ഈ ഹദീസിൽ തെളിവുണ്ട് മുശ്രിക്കുകളെ അവർ ജീവിതകാലത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാ സന്ദർശിക്കാം, വ ഖുബൂരിഹിം ബഅദുൽ വഫാത്, അവരെ മരണശേഷം അവരെ ഖബർ സിയാറത്ത് ചെയ്യുന്നതൊന്നും തെറ്റില്ല. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അവർക്ക് പുറത്തു കൊടുക്കണേന്ന് പറയാനല്ല. നമുക്ക് മരണത്തെ കുറിച്ച് ഓർക്കാനും നമുക്ക് പരലോകത്തോട് ചിന്തിക്കാനും മുശ്രിക്കിന്റെ ഖബർ കണ്ടാലും, പക്ഷെ മുശ്രിക്കിന്റെ ഖബർ കണ്ടാൽ അവർക്ക് നരകം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് വേണ്ടത്. വഫീഹി അന്നഹ്യു അൻ ലിസ്തിഗ്ഫാർ ലിൽ കുഫാർ, കുഫ്ഫാറുകൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നും ഈ ഹദീസിൽ കാണാൻ സാധിക്കും. എന്ന് ആര് പറഞ്ഞു? നബവി ഇമാമു പറയാണ്. അപ്പൊ നബിന്റെ ഉമ്മ മുശ്രിക്കാണെന്ന് ആര് സമ്മതിച്ചു? എമാ നബി സമ്മതിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് മുശ്രിക്കീങ്ങളെ വിസിറ്റ് ചെയ്യാനും മരണശേഷം അവരെ ഖബർ സന്ദർശിക്കാനും ഈ ഹദീസിൽ തെളിവുണ്ടെന്ന്. റസൂലുള്ള സ്വന്തം ഉമ്മാന്റെ ഖബർ സിയാർത്ത് ചെയ്തു, പക്ഷെ പാപമോചനത്തിന് അനുമതി കിട്ടിയില്ല എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് മുസ്ലിം ലോകത്ത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അബൂദാവൂദിന്റെ ഷറഹായിട്ടുള്ള ഔനുൽ മഅബൂദ്, അതൊരു ഇന്ത്യൻ പണ്ഡിതന് എഴുതിയിട്ടുള്ള ഷറഹാണ്. അതിൽ അദ്ദേഹം ഇന്ന അബി വാബാക ഫിന്നാർ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്, അതെന്താന്ന് വിചാരിച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ ഉപ്പാനി ഖബറിന്റെ അടുക്കൽ പോയിട്ട് അവരെ രണ്ടാമത് അള്ളാഹ് ജീവിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് അവർക്ക് ഷഹാദത്ത് എല്ലി കൊടുത്തിട്ട് അവരതിലേക്ക് തന്നെ മടക്കി. അങ്ങനെ അപ്പൊ ഒന്ന് സംഭവിച്ചു. എന്ത്? ചില ആളുകൾ പറയും ഫത്രത്തിൽ ഇടവേളയിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് അവരെ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല, അവർ മുഅ്മിനായിട്ട് തന്നെയാ ജീവിച്ചത്, മുഅ്മിനായിട്ട് തന്നെയാ മരിച്ചതെന്ന് ഒരു കൂട്ടർ പറയും. അതേ ആളുകൾ തന്നെ പറയും മുശ്രിക്കായിട്ട് മരിച്ച ഉമ്മാനിയും ബാപ്പാനെയും അല്ല രണ്ടാമത് ജീവിപ്പിച്ചു കൊടുത്ത് ലഭിക്കു, എന്നിട്ട് ഷഹാദത്ത് എല്ലിട്ട് അവിടെ തന്നെ കടത്തി. അത് മാലകളിൽ പറയുന്നുണ്ട്, കബറാകത്തിന്നുമ്മ വാപ്പാക്ക് ഹയാത്തിട്ട് കരുതി കലീമത്ത് ഉറപ്പിച്ചു വെച്ചോവർന്ന്, മഹമൂദ് മാലയിൽ പറയുന്നത്. കബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലിന്റെ ഉമ്മാനി ഉപ്പാനി നബിക്ക് വേണ്ടി പ്രത്യേകം ജീവിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് കലിമത്ത് ചൊല്ലിട്ട് അവിടെ തന്നെ കിടത്തി. അപ്പൊ മരിച്ചപ്പോ കാഫിറാൻ സംഭവിച്ചു, അല്ലെങ്കിൽ രണ്ടാമത് ജീവിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പരസ്പര വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചില ഹദീസുകൾ പിൽക്കാലത്ത് ചിലരുകൾ കെട്ടിണ്ടാക്കിയിട്ടുണ്ട്. ഇബ്നുൽ ജൗസി തന്റെ അൽ മൗദുആത്ത് എന്ന ഈ കള്ള ഹദീസുകളെ മാത്രം വിവരിക്കുന്ന ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, ഹാദാ ഹദീസുൽ മൗദുഉൻ ബിലാ ശക്കിൻ, സംശയമേ വേണ്ട, ഇത് റസൂലിന്റെ അല്ല വലിയ കെട്ടിണ്ടാക്കിയ കള്ള ഹദീസാണ്. കണ്ടങ്ങളെ, മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഔനുൽ മഅബൂദിൽ അബൂദാവൂദിന്റെ ഷറഹിൽ പറയാണ്, രണ്ട് മാതാപിതാക്കളെയും ജീവിപ്പിച്ചുവെന്നും അവർക്ക് ഈമാൻ കിട്ടിയെന്നും അങ്ങനെ രക്ഷപ്പെട്ടുവെന്നും പറയപ്പെടുന്ന റിവായത്തുകൾ അതിൽ ഭൂരിഭാഗവും കെട്ടി ഉണ്ടാക്കിയതും വ്യാജവുമാണ്. വേറെ ചിലത് അങ്ങേയറ്റം ദുർബലമാണ്, ഒരവസ്ഥയിലും അത് ഒറ്റൊന്നും സഹീഹായി വന്നിട്ടില്ല. ലിത്തിഫാഖി അയ്മത്തിൽ ഹദീസി അലാ വളഇഹി, ഇത് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണെന്ന് ഹദീസിന്റെ ഇമാമുകൾ ഏകോപിച്ചിരിക്കുന്നു. ആരൊക്കെ? ഖദ്ദാറ ഖുത്നി വൽ ജോർഖാനി വബ്നു ഷാഹീൻ വൽ ഖതീബ് വബ്നു അസാകിർ വബ്നു നാസിരിൻ വബ്നു ജൗസി വൽ സുഹൈലി വൽ ഖുർത്തുബി വൽ മുഹിബ്ബു തബരി വഫതഹുദ്ദീൻ ഇബ്നു സയ്യിദിന്നാസ് വഇബ്രാഹിം അൽ ഹലബി വജമാഅ. കണ്ടോ, ഇത്രയും ഇമാമുകൾ, ഹദീസിന്റെ ഇമാമുകൾ ഈ ഹദീസ് മൗലു ആണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിപ്പോഴും മാലപ്പാട്ടിൽ എങ്ങനെ പാടി നടക്കാണ്, കബറാകത്തിന്നും മാ വാപ്പാ കയാത്തിട്ട് കരുതി കലീമത്തൂ ഉറപ്പിച്ച് വെച്ചോവർ ചൊല്ലുകയും ചൊല്ലിക്കുകയും കാശ് കൊടുത്ത് ചൊല്ലിക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, കള്ള ഹദീസ് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഇത്തരം കള്ളക്കഥകൾ ആളുകൾ വിശ്വസിക്കാണ്. വഖദ് ബസത്തൽ കലാമ ഫി അദമി നജാത്തിൽ വാലിദൈനിൽ അല്ലാമ ഇബ്രാഹിമുൽ ഹലബി ഫീരിസാലത്തിൽ മുസ്തഖില്ലിൻ. കണ്ടോ, ഒരു പ്രത്യേക ലേഖനത്തിൽ അല്ലാമ ഇബ്രാഹിമുൽ ഹലബി ഈ വിഷയം നജാത്തിൽ നബിന്റെ വാപ്പിയും മീൻ രക്ഷപ്പെട്ടിട്ടില്ല എന്ന വിഷയം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വയശ്ഹദു ബിസിഹ്ഹതി ഹാദൽ മസ്ലക്, ആ നിലപാട് ശരിയാണ് എന്നതിന് സാക്ഷ്യമാണ് ഹാദൽ ഹദീസു സഹീ, ഈ സഹീഹായ ഹദീസ്. ഇതിന് കാരണം എന്താണെന്നറിയോ, സുയൂത്തി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനത്തെ കുറെ ചപ്പ് ചവറുകളൊക്കെ പാടെ രേഖപ്പെടുത്തിയിട്ട് ചില റിസാലകൾ ഇറക്കിയിട്ടുണ്ട്, നബിന്റെ ഉമ്മയും ബാപ്പിയും രക്ഷപ്പെട്ടു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുകയാണ്, അല്ലാമത്ത് സുയൂത്തി മുതസാഹിലുൻ ജിദ്ദൻ, സുയൂത്തി അങ്ങേയറ്റം അശ്രദ്ധനായ ആളാണ്. മുതസാഹിൽ എന്ന് പറഞ്ഞാല് ഗൗരവം കൊടുക്കാതെ അങ്ങനെ അങ്ങനെയാവാന്ന് പറയുന്ന തസാഹുലുള്ള ആളാണ്, ഒരു അപഗണന നയം സ്വീകരിക്കുന്ന ആളാണ്. ലാഇബറത്ത ബി കലാമി ഫി ഹാദൽ ബാബ്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്ക് പരിഗണിക്കാനേ പാടില്ല. മാലം യുവാഫു കലാമല്ല ഇമ്മത്തിൻ നുക്കാദ്, നിരൂപകന്മാരായ മറ്റ് ഹദീത് പണ്ഡിതന്മാരുടെ വാക്കിനോട് യോജിച്ചു വന്നാലല്ലാതെ. പിന്നെ 1100കൾക്ക് ശേഷം ഉണ്ടായ ഒരു തഫ്സീറാണ് റോഹിൽ ബയാൻ, ഒരു തെരിയക്കത്തേറിന് എഴുതിയതാ. അതിൽ ഇത്തരത്തിലുള്ള കുറെ കള്ളക്കഥകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അവൻ മഹബൂദിൽ പറയാണ്, വഖദ് മലഅ മുഅല്ലിഫു തഫ്സീറി റൂഹിൽ ബയാൻ തഫ്സീറുഹു ബിയാദില്ല ഹദീസിൽ മൗലുആ കമാ ഹുവ ദഉബുഹു ഫീ കുല്ലി മൗലിഇൻ മിൻ തഫ്സീരി, തന്റെ തഫ്സീറിൽ പതിവ് പോലെ തന്നെ ഇതുപോലെയുള്ള കള്ള ഹദീസുകൾ കൊണ്ട് റൂഹിൽ ബയാന്റെ കർത്താവ് തന്റെ തഫ്സീർ നിറച്ചിട്ടുണ്ട്. ബീറാദിഹി ബി റിവായത്തിൽ മഖ്ദൂബ ഫതാറ തഫ്സീറു മഖ്സൽ ഹദീസിൽ മൗലുആ, അതുകൊണ്ട് അയാളുടെ തഫ്സീർ ദുർബല ഹദീസുകളുടെ ഒരു ശേഖരമായി, ഒരു ഗോഡൌണായി മാറിയിരിക്കുന്നു. ഇത് അബ്ദുൽ റസാഖുൽ അലീമാബാദി അദ്ദേഹത്തിന്റെ അവനുൽ മഹബൂദിൽ പറഞ്ഞിട്ടുള്ളതാണ്. അക്കാലത്തെ പണ്ഡിതന്മാരെല്ലാവരും അതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതുപോലെ തന്നെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വന്തം നബിന്റെ വാപ്പയും ഉമ്മയും പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്, വബബാഹു കാനാ മുശ്രിക്കൈനി. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഉപ്പയും ഉമ്മയും രണ്ടുപേരും മുശ്രിക്കുകളായിരുന്നു എന്ന് അദ്ദേഹം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമായി തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് ഇമാം അബു ഹനീഫ അദ്ദേഹത്തിന്റെ ഫിഖുൽ അക്ബറിൽ പറഞ്ഞിട്ടുണ്ട്, നബിന്റെ ഉമ്മയും ബാപ്പിയും കുഫറിലായിക്കൊണ്ടാണ് മരിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുടെ മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഹനഫി മദ്ഹബ് ഇമാം അബു ഹനീഫയിലേക്ക് ചേർത്തപ്പെടുന്ന അഖീദ കിതാബാണ് ഏത്? അൽ ഫിഖുൽ അക്ബർ. അതിൽ അദ്ദേഹം പറഞ്ഞു നബിന്റെ ഉമ്മയും ബാപ്പിയും കുഫറിലായിക്കൊണ്ടാണ് മരിച്ചത്. അപ്പൊ സുയൂത്തിയെ പോലുള്ള ആളുകൾ അതിനെ എതിർത്തു, ഇമാം അബു ഹനീഫ വിമർശിച്ചു. അപ്പോൾ അതിന്റെ മറുപടി കറിഞ്ഞുകൊണ്ട് ഹനഫി മദ്ഹബിലുള്ള അല്ലാമ അലി ഇബ്നു സുൽത്താൻ മുഹമ്മദുൽ ഖാരി എന്ന് പറഞ്ഞാൽ മുല്ല അലിയുൽ ഖാരി എന്ന് പറയാറുണ്ട്, 1014 മരണപ്പെട്ട ആളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. അദില്ലത്തു മുഅത്തഖദി അബീ ഹനീഫത്തിൽ ആലം ഫി അബവയ്യ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബിയുടെ ഉമ്മയെപ്പറ്റിയും ഉപ്പയെപ്പറ്റിയും ഇമാം അബൂ ഹനീഫയുടെ അഖീദക്കുള്ള തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ സുയൂത്തിക്ക് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നബിന്റെ ഉമ്മയും ബാപ്പയും രക്ഷപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച സുയൂത്തിയുടെ വാദങ്ങളെ വ്യക്തമായി തന്നെ ഗണ്ണിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഷാഫി പണ്ഡിതനായിട്ടുള്ള ബൈഹഖി അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഉദ്ധരിച്ച ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, നബിന്റെ ഉമ്മയും ബാപ്പയും രണ്ടുപേരും മുശ്രിക്കുകളായിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വ്യക്തമായി ഒലവാക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം പല ആളുകളും നബിയുടെ ഉമ്മാനെപ്പറ്റി ഉപ്പാനെപ്പറ്റിയൊക്കെ തെറ്റായ വിവരങ്ങളാണ് പലയിടത്തും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അബ്ദു മനാഫ് എന്ന് പേരിടുന്ന ആളുകളുണ്ട്, നബിന്റെ വല്യപ്പയപ്പെട്ട ആളല്ലേ. മനാഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വിഗ്രഹത്തിന്റെ പേരാണ്, മനസ്സിലായില്ലേ? അപ്പൊ വിഗ്രഹത്തിന്റെ അടിമാനായി പേര് മാറ്റണ്ടേ? പല ആളുകൾക്ക് അറിഞ്ഞൂടെ അബ്ദുൽ ബഷീർ എന്ന് പേരിടുന്നില്ല, ചില ആളുകൾ അബ്ദുൽ റസൂൽ എന്ന് പേരിടുന്നില്ലേ? പേരുണ്ടോ? അബദ് കൂട്ടിയ ഏത് പേരും അള്ളാന്റെ പേരിലേക്കേ ചേർത്താൻ പാടുള്ളൂ. അബ്ദുൽ ഗഫൂർ, അബ്ദുൽ റഹ്മാൻ, അതൊക്കെ പറയുന്നത് അള്ളാന്റെ പേരാണ്, ഗഫൂർ റഹ്മാനും റഹീമും ഒക്കെ. അതേസമയത്ത് അബ്ദുൽ ബഷീർ എന്ന് പറയുക തെറ്റാണ്, അബ്ദുൽ റസൂൽ തെറ്റാണ്, അതുപോലെ തന്നെ അബ്ദുൽ നബി തെറ്റാണ്, അതുപോലെ പേരാണ് അബ്ദു മനാഫ്, മനാഫിന്റെ അടിമ എന്ന്. അപ്പൊ അത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിക്കാനുള്ള കാരണം ഇതാണ്, മനസ്സിലായില്ലേ? മറ്റു പിന്നെ കിലാബൊക്കെ ഉണ്ട്, കിലാബിന്റെ പേര് കേട്ടപ്പോ കെൽബ് എന്ന നായി, കിലാബ് നായ്ക്കൾ എന്നാണ് ഭാഷയിൽ അർത്ഥം വരിക. പക്ഷെ അന്നത്തെ ഗോത്രത്തിന്റെ പേരായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പേര് വന്നു. നബിന്റെ ഉപ്പാപ്പാരിപ്പെട്ട് അത് പിന്നെ ആരും പേരിടാറില്ല, കേൾക്കുമ്പോ തന്നെ മോശമെന്നുള്ള ആൾക്ക് ഇത് ഇട്ടിടാറുണ്ട്. അബ്ദുൽ മുത്തലിബും അബ്ദു മനാഫും മുദ്രിക്കത്തും ഒക്കെ ആളുകൾ പേരിടാറുണ്ട്. അപ്പൊ ഈ 20 വല്യപ്പമാരെ പേരിൽ എത്ര പേര് മുസ്ലിങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുള്ള മുസ്ലിമല്ല. അബ്ദുൽ മുത്തലിബ് മുസ്ലിമാണോ? അതുമല്ല. അബ്ദുൽ മുത്തലിബ് മുസ്ലിമല്ല എന്നതിന്റെ തെളിവ് അബൂതാലിബ് മരിക്കാൻ നേരത്ത്, ഇപ്പൊ അബൂതാലിബ് മുസ്ലിമാന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നബിന്റെ എളാപ്പ, നബി അങ്ങേയറ്റം സഹായിച്ച ആളാണ് അല്ലേ, എളാപ്പ മണ്ണിൽ തലവെക്കുന്നവരെ ഒരു കുട്ടിയും നിന്നെ ഒരു ചുക്കും ചെയ്യൂല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലിയ പിന്തുണ കൊടുത്ത ആളാണ് ആര്? അബൂതാലിബ്. വല്യപ്പ മരിച്ചതിന് ശേഷം സഹോദരനെ ഏൽപ്പിച്ചതാ, അബ്ദുള്ളാന്റെ സഹോദരനെ ഏൽപ്പിച്ചതാണ്. ആ അബ്ദുൽ മുത്തലിബ് മരിക്കാൻ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ ചെന്നിട്ട്, എളാപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലോ പറയും, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വാദിച്ചു നോക്കാമല്ലോ. അപ്പൊ അപ്പുറത്ത് അബൂജഹലും കൂട്ടരിയിരിക്കണ്ടേ, ഇതാ വെറുതെ ചാകാൻ നേരത്ത് പൂർവ്വപിതാക്കന്മാരെ മതവും വിട്ടിട്ട് ചത്തുവേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് അവരിയിരിക്കണ്ട്. അങ്ങനെ ഇയാൾ കുടുങ്ങി. മകൻ പറയും, എളാപ്പ ഒന്ന് പറയുകളിലായില്ലല്ല, ഏയ് പറഞ്ഞു പോകരുത്. അപ്പുറം ഇയാൾ ആകെ സമ്മർദ്ദത്തിലായി. അങ്ങനെ അവസാന അബൂതാലിബ് വാലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായിക്കൊണ്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് മുസ്ലിമാണെങ്കിൽ റസൂല് വീണ്ടും പറയോ, എളാപ്പങ്ങളിലായില്ലല്ല പറയും? അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ് പിന്നെ മുസ്ലിമാണ്, നിങ്ങളെ വാദക്കാരനായിരുന്നില്ല എന്ന് തിരുത്തി കൊടുക്കുമായിരുന്നു അബൂജഹലിന്? അതും റസൂല് ചെയ്തിട്ടില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബും മുശ്രിക്കായിരുന്നു, മനസ്സിലായില്ലേ? മേലോട്ടുള്ള അതിനാൽ വരെയുള്ള പരമ്പരയെ സംബന്ധിച്ചൊന്നും വ്യക്തമായി അറിഞ്ഞുകൊണ്ടല്ല ആളുകൾ പറയുന്നത്. അപ്പൊ നബിന്റെ വല്യപ്പമാരെ നൽകുമ്പോൾ ചരിത്രം പഠിക്കാൻ പഠിക്കാന്നല്ലാതെ അവരൊക്കെ തികഞ്ഞ മുവഹ്ഹിദുകളായിരുന്നു എന്നൊരു വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മൗലീദ് കിതാബുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് നബിമാരുടെ മുഴുവൻ പിതാക്കന്മാരും മുവഹ്ഹിദുകളായിരുന്നു എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബിന്റെ വാപ്പ ആസറോ ചെറിയ കുട്ടിക്ക് വരെ ബിംബാരാധകനായിരുന്നു. അതിനെ അത് വാപ്പല്ല എളാപ്പയാണെന്നാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. നോക്കിങ്ങൾ, അബ് എന്നുള്ളത് എളാപ്പാക്കും പറയും, അത് ശരിയാണ്. അബ് എന്നുള്ള എളാപ്പാക്കും പറയുന്നത് ശരിയാണ്. പക്ഷെ ഇബ്രാഹിം നബിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല, അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അബൂതാലിബിനെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഇന്ന അബിയു അബാക്ക ഫിന്നാർ, എന്റെ വാപ്പി നിന്റെ വാപ്പി നരകത്തിലാന്ന് അറിഞ്ഞില്ലേ? അതിന് ഇവര് പറയൽ എന്താറിയോ, എന്റെ എളാപ്പി നിന്റെ വാപ്പി. ഒരേ വശത്തിൽ അബിന് രണ്ടർത്ഥം പറയാ. അപ്പൊ എന്താ ഇതിന്റെ ആവശ്യമുള്ളത്? ഇപ്പൊ നമ്മളെ നമുക്ക് നബിന്റെ വാപ്പ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമില്ലായിട്ട, പക്ഷെ നമ്മൾ ആഗ്രഹിച്ചോണ്ട് കാര്യം, നമ്മളെക്കാളാർ ആഗ്രഹം റസൂലിനില്ലേ റസൂലിന്റെ വാപ്പ സ്വർഗത്തിൽ പോണെന്ന്? ഇബ്രാഹിം നബിക്കില്ലേ ഇബ്രാഹിം നബിന്റെ വാപ്പ സ്വർഗത്തിൽ പോണെന്ന്? പക്ഷെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അഖീദ് എന്താ? ഇസ്ലാമിന്റെ അഖീദ് എന്താ? ഒരു നബിന്റെ വാപ്പയായതുകൊണ്ടോ, നബിന്റെ മകനായതുകൊണ്ടോ, നബിന്റെ ഭാര്യ ആയതുകൊണ്ടോ സ്വർഗത്ത് പോവോ? ഇല്ല. ശരിയായ ഈമാനും ശരിയായ അമൽശാലി ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ആ കാര്യത്തിൽ നബിന്റെ വാപ്പാക്കും നബിന്റെ വല്യപ്പാക്കും ഒന്നും വ്യത്യാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ നബിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമായിരുന്നില്ല, വല്ലിപ്പ അബ്ദുൽ മുത്തലിബും മുസ്ലിമായിരുന്നില്ല, ഇബ്രാഹിം നബിയുടെ ആപ്പി മുസ്ലിമായിരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അല്ല നമ്മൾ അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ അവർ ലയനത്ത് ചെയ്യണമെന്നൊന്നും ആരുവിടെ പറയില്ല. അവരെ ശപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വസ്തുത വസ്തുതയായി നമ്മൾ മനസ്സിലാക്കണം. മൗലൂദ് ഓതുന്ന സമയത്ത് ആമിന ബീവിയെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു, റുവിയന്നു പറയുമ്പോ കൗമൊന്നോ റളിയല്ലാഹു അൻഹു എന്ന് പറയും. അത് പാടില്ലാത്തതാണ്. കാഫിറിന് വേണ്ടി റളിയല്ലാഹു അൻഹു പറയാൻ പാടില്ല. അബ്ദുൽ നബിന്റെ വാപ്പാന്റെ പേര് കേൾക്കുമ്പോൾ അബ്ദുല്ലാന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. അത് പാടില്ലാത്തതാണ്. അതിനുവേണ്ടിയാണ് ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. പിന്നെ ഒരു കള്ള ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി പറഞ്ഞതായിട്ട് ഒരു കള്ള ഹദീസ്, ഞാൻ നരകത്തെ നിശ്ചിതമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിലേക്ക് ചെത്ത് കൊതിച്ചായ ഹദീസായിട്ടാ, ഒരു മുതുക് നിന്നെ ഇറക്കിയതായ ഒരു മുതുക്, ഒബത്തിനിൻ ഹമലക്ക നിന്നെ ചുമന്നതായ ഒരു വയറ്, കണ്ടോ, വഹിജിരിൻ കഫലക്ക നിന്നെ ഏറ്റെടുത്തായ ഒരു മടിത്തട്ട്, അമ്മ സുൽബു അബ്ദുള്ള ആ മുതുക് അബ്ദുള്ളയുടെ മുതുകാണ്, വാമ്മൽ ബത്നു ഫാമിന ആ ആ വയറ് ആമിനയുടെ വയറാണ്, ബിന്ദു വഹബ് വാമ്മൽ ഹിജർ ഫഅബ്ദുൻ യാനി അബ്ദുൽ മുത്തലിബ്, ഏറ്റെടുത്ത മടിത്തട്ട് എന്ന് പറയുന്നത് അബ്ദുൽ മുത്തലിബിന്റേതും ഫാത്തിമ ബിന്ദ് അസദ് പോറ്റുമ്മയായ ഫാത്തിമ ബിന്ദ് അസദിന്റേതുമാണ്. ഇത് സുയൂത്തി വരെ നബിന്റെ ഉമ്മീം ബാപ്പി രക്ഷപ്പെട്ടു എന്ന് വാദിച്ച സുയൂത്തി വരെ അദ്ദേഹത്തിന്റെ ദുർബല ഹദീസുകളെ കിതാബിൽ എന്താ പറഞ്ഞത്? മൗളുഉൻ, നബിയുടെ പേരിൽ കെട്ടുണ്ടാക്കിയ ഹദീസാണ്. ഇസ്നാദുഹു കമാ തറാ ഫീഹി ഗൈറു വാഹിദ് മിനൽ മജ്ഹൂലീൻ വഅബുൽ ഹസനുൽ അലവി റാഫിളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃതലമുറ വരെയൊക്കെ രക്ഷപ്പെട്ടവരാണെന്ന വാദം അത് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഷിയാക്കളിൽപ്പെട്ട റാഫിളിയാണ് ആ വരുത്ത റാഫിളി അബുൽ ഹസൻ അലവി എന്ന് പറയുന്നവർ. ഇതിന്റെ സന്നദ്ധിലുണ്ട്, അത് റസൂലിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്. അപ്പൊ നബിന്റെ ഉമ്മയും ഒപ്പിയും വല്ലിപ്പിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് കള്ള ഹദീസ് പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉദ്ധരിക്കാൻ തന്നെ പാടില്ല. വൻ കഥബാലയ്യ മുതാമ്പിതൻ വല്യസബു മക്കാദഹുമിനാർ, ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്ന് റസൂൽ പറഞ്ഞതായിട്ട് വളരെ പ്രബലമായ മുതവാത്തറായ ഹദീസ് ഉണ്ട്. അവൻ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് സഹിഹായത് മാത്രമേ ഉദ്ധരിക്കാവൂ. ഒലമാക്കൾ മൗലുവാണെന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ പാടില്ല. എന്തിനല്ലാതെ എങ്ങനെ കള്ളാതീത് ഉണ്ട് കൂട്ടരെ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലാതെ റിവായത്ത് ചെയ്യുന്നത് പോലും ഹറാമാണെന്നാണ് മൗലുവായ ഹദീസിനെ കുറിച്ച് അഹ്ലു സുന്നത്തിന്റെ ഹുക്കും. അങ്ങനെയുള്ള കള്ള ഹദീസുകൾ സഹിഹാണെന്ന വിചാരത്തിൽ അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഈ മൗലിദും കിസ്സപ്പാട്ടുകളും കാരണമായിട്ടുണ്ട്. അതിൽ നിന്ന് ഉമ്മത്ത് രക്ഷപ്പെടുത്തുക എന്നതും യഥാർത്ഥത്തിൽ സമുദായത്തെ ഇസ്ലാഹ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു വിളിക്കുകയും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുകയുമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ള ദാവത്ത്. കാലം ചെല്ലും തോറും ശിർക്ക് ബിദഅത്തുകളെ അരക്കി തുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഏറെ നടക്കുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് നമ്മൾ കാര്യമല്ല. നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, ജുമായുമായി ബന്ധപ്പെട്ട് മുമ്പ് ഓർമ്മപ്പെടുത്തിയതാണെങ്കിലും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പല ആളുകളും വളരെ വൈകിയാണ് ജുമായ്ക്ക് വരുന്നത്. അത് നേരത്തെ എത്തണം എന്ന നിയ്യത്തില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വൈകിപ്പോവും, അത് ശരിയാണ്. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഞാൻ നേരത്തെ പോകണം. സൂര്യൻ ഉദിച്ചത് മുതൽ ജുമായ്ക്കുള്ള സമയം ആരംഭിക്കുകയായി. സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാമ മിമ്പറിൽ കയറുന്ന വരെയുള്ള സമയത്തെ അഞ്ചായി വിഭജിച്ചുകൊണ്ട് ഹദീസുണ്ട്. ആദ്യ മണിക്കൂറിൽ വന്നവൻ, ആദ്യ മണിക്കൂർ പറയുമ്പോൾ ഈ അഞ്ചിൽ ചിലപ്പോൾ ഒന്നേകാം മണിക്കൂറും ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ 12:30 ഇവിടെ ഇമാമ മിമ്പറിൽ കയറാറുള്ളത്. 6:30 ഇപ്പൊ എന്ത് ഉദയമുള്ളത് അല്ലേ? ഏതാണ്ട് കൂട്ടുക, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 6 മണിക്കൂറുണ്ട്. ഈ 6 5 വിഭജിക്കുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറിലുണ്ടാവും അല്ലേ? അത്രയും സമയം ആദ്യത്തെ മണിക്കൂർ. അതിൽ വന്നവൻ ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലി. ഇത് റസൂൽ പറഞ്ഞാണ്, കഥ പറഞ്ഞല്ല. അതിന്റെ തൊട്ടടുത്ത മണിക്കൂറിലൊന്നൻ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത കൂലി, അതിന്റെ തൊട്ടടുത്തിന്റെ ആടിന്റെ അടുത്ത് ദാനം ചെയ്ത കൂലി, അങ്ങനെ വന്നിട്ട് കോഴിമുട്ട ദാനം ചെയ്ത കൂലി. ഇമാം മിമ്പറിൽ കയറിയാൽ പിന്നെ എല്ലാവർക്കും ഒരേ കൂലിയാണ്. അതുവരെ വരുന്നവരെ രേഖപ്പെടുത്താൻ പള്ളിയുടെ കവാടങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവർ നിലയുറപ്പിക്കും. ഇമാം പള്ളിയിൽ കയറിയാൽ അവർ ഏടുകൾ ചുരുട്ടിവെച്ച് അവരും ഖുതുബ കേൾക്കാനിരിക്കുമെന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും വൈകി വരുന്ന ആളുകളുണ്ട്. എന്താ സുഹൃത്തെ ഷട്ടർ ഒന്ന് നേരത്തെ അങ്ങ് താത്തിയ, കച്ചവടക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് 12:30 ഒരു 12:30 താഴ്ത്തി ഒരു 12:40 ഇവിടെ എത്തിക്കൂടാ? സാധിക്കൂലേ? എത്ര മിനിറ്റ് വേണം നിങ്ങളെ കടയിൽ നിന്ന് പള്ളിക്ക് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ദിവസം എല്ലാ പരമാവധി വൈകി വരിക എന്നുള്ളതാണ് ചില ആളുകളുടെ സ്വഭാവം. ഇവിടെ ഒരിക്കൽ ഖുത്ബ നേരത്തെ നിർത്തി നോക്കുമ്പോൾ കുറേക്ക് ജുമാന്റെ കിട്ടിയില്ല. കാരണം ഒരു സ്ഥിരം അങ്ങനെ വരുന്നവരാണ്. ആ എന്താ നമുക്ക് എങ്ങനെ വരാൻ പറ്റുള്ളൂ? ആ എന്താ നമ്മളെ പീഡി അങ്ങനെയാണ്? ആരെ പീഡിയ? ജൂതന്റെ പീഡിയിലെ ജോലിയാണ്? അതോ ക്രിസ്ത്യാനിന്റെ? അതോ ഹിന്ദുവിന്റെ? അങ്ങനെയെങ്കിൽ ജോലി പാടില്ലല്ലോ. ജുമാക്ക് വരാൻ പോലും പാടില്ലാത്ത ജോലി ഉണ്ടോ? ഒന്നുമല്ല, നമ്മളെന്നെ അപ്പത്തൊരു കസ്റ്റമറെന്ന് അപ്പത്തെ അത് വൈകുന്നേരം വരെ വന്നുകൊണ്ടിരിക്കണോ? ഇന്ന് വെള്ളിയാഴ്ച പോകുന്നറിയണ്ടേ? അത് പറയാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ എന്താ അതിലൊക്കെ അർത്ഥമുള്ളത്? ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ആകുള്ളത് ഒരു മണിക്കൂർ ദീനു വേണ്ടി മാറ്റിയേക്കാൻ വയ്യെങ്കിൽ? അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നേരത്തെ വരണം ജുമാക്ക്. നേരത്തെ അപ്പോഴും ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പൊ വരികയാണ്. ചിലപ്പോ ഉണ്ടാവും യാത്രക്കാരായ ആളുകള്, ദൂരെ പോയി പെട്ട ആളുകളൊക്കെ ചിലപ്പോ അങ്ങനെ വൈകി വരാറുണ്ട്, വരാൻ ചിലപ്പോ. പക്ഷെ സ്ഥിരമായിട്ട് വൈകി വരിക അത് ശരിയല്ല. നമ്മൾ ഈ ദിവസത്തോട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആഴ്ചയിൽ ഒരു ആഘോഷ ദിവസമായി വെച്ചിട്ടുള്ളതാണ്. ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. ഇന്ന് നമ്മൾ രാവിലെ മുതൽ ഒരുങ്ങണം, അല്ല തലേന്ന് ഒരുങ്ങണം. വീട്ടുകാരോട് പറയണം അല്ലേ, വെള്ളിയാഴ്ച സുബൈ മുതൽക്ക് നമ്മൾ സ്റ്റാർട്ടാകണം, എന്നാലേ നമുക്ക് സമയത്തിന് എത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് നിസ്കരിക്കാതെ, സ്ഥിരം നിസ്കരിക്കാതെ പോണ ആളുണ്ട്. സലാം വീട്ടിയ അപ്പത്തിന് പുറത്തിറങ്ങി, ഏയ് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. സന്തോഷങ്ങൾ, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ നിസ്കരിക്കലുണ്ടോ? ഇല്ല. വീട്ടിൽ നിസ്കരിക്കാനല്ല ഈ പോണത്, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണല്ലോ അഫ്ളല്. അതുകൊണ്ട് ഞാൻ പള്ളി നിസ്കരിക്കണം, ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ആ നിസ്കരിക്കലുണ്ട്. അപൂർവം ചില നിസ്കരിക്കുണ്ടാവും. വീട്ടിൽ ചെന്നപ്പത്തിന് അപ്പ ചെന്നപ്പത്ത് ചോറ് വിളമ്പിന്നു, അത് തിന്നു, അപ്പൊ അതിന് അളിയൻ വന്നു, അവന് പുയാപ്പിളെത്തി, അങ്ങനെയാണ് മറന്നു പിന്നെ ഒതുവും പോയി. ഇങ്ങനെയാണ് കഥ. അപ്പൊ നിസ്കരിക്കൂല. അപ്പൊ അതുകൊണ്ട് 2 റക്അത്തോ 4 റക്അത്തോ ജുമാക്ക് ശേഷമുള്ള സുന്നത്തുണ്ട്, അത് നിസ്കരിച്ചിട്ട് പോകണം. വീട്ടിൽ നിസ്കരിക്കുന്ന ഉറപ്പുള്ളവൻ ഓൻ പോയിക്കോട്ടെ. എന്നാലും ഇല്ല സുഹൃത്ത്, നിസ്കാരം കഴിഞ്ഞാൽ അധികാരൊക്കെ ചില ഒരു ചെറിയ സമയം സലാം വീട്ടിലും എണീക്കണം. പായലും കണ്ട കൂട്ടുപ്രാർത്ഥന ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. ഇമാമ് പ്രാർത്ഥിച്ചിട്ട് മൗമിമിങ്ങൾ ആമീൻ പറയില്ലാന്നേ ഉള്ളൂ. ഓരോരുത്തർ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ദിക്റുകൾ പറയണ്ടേ? അതിനിരിക്കണ്ടേ? ഇതൊക്കെ എത്ര പറയണതൊക്കെ. എന്നാ നമ്മൾ ഈ തിരക്ക് തീരുക? എവിടേക്കാ ഈ പാച്ചില്? എന്താ നിങ്ങൾക്ക് നേടാനുള്ളത്? 5 മിനിറ്റ് കൊണ്ട് വല്ലതും നേടാനുണ്ടോ? ഏയ് കരയുന്ന കുട്ടിനെ കാഞ്ഞിരപ്പാത്തി കിടത്തി പോകുന്ന പോലെയാ ഓരോരുത്തരെ പാച്ചിലുണ്ട്. പെട്ടെന്ന് ഒന്ന് മുലെടുക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ ഓടുമല്ലോ. ആ ജാതിയാ ഓട്ടം. എന്നിട്ടോ ആറ് ഓട്ടിപ്പോയി തള്ളി കാട്ടിക്കുന്നതാണ് അവിടെ. ഒരു കാര്യം, ഒരു പണിയില്ല, വെറുതെ സുന്നസ്കരിക്കാതെ പയ്യാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇനിയിപ്പത് കേട്ടാൽ ഇന്നും പോയും. അതാ നമ്മളെ മനുഷ്യന്മാരെ കോലം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്നുണ്ട് ഇറങ്ങി ഇന്ന് സലാം വിട്ടിയാലും പായും. പായരുത്. ഈ മിമ്പറിൽ വെച്ച് പറയണത് ഞാൻ എന്റെ വക പറയല്ല, അള്ളാന്റെ ദീനിന്റെ കാര്യമാണ് പറയണത്. അള്ളാന്റെ റസൂലിന്റെ സ്ഥാനാണ് മിമ്പർ എന്ന് പറഞ്ഞ ആ നിലക്കാ പറയണത്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ജുമാക്ക് ശേഷം 2 റക്അത്തെങ്കിലും, 4 റക്അത്ത് ചില 2 ഇവിടുന്ന് 2 വീട്ടുന്നു, കുഴപ്പമില്ല. പക്ഷെ 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ പോകേണ്ടത്. വെള്ളിയാഴ്ച ജുമാഅത്തിന്റെ ഒരു പൂർത്തീകരണമാണത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ആളുകൾക്ക് ആ കാര്യത്തിൽ അലംഭാവം ഉണ്ടായത് കൊണ്ടാണ്. ചിലപ്പോൾ അതിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാകാം. എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ സുന്നത്തസ്കാരം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാത്തവരുണ്ടാവും. ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ ജുമാഅത്തിന്റെ തൊട്ട് മുമ്പ് വരിക, 2 റക്അത്ത് നിസ്കരിക്കുക, ഒരൊറ്റപ്പോക്ക്, വേറൊന്നുമില്ല. പിന്നെ അടുത്ത ആഴ്ച നിസ്കരിക്കുന്നുള്ളൂ. അങ്ങനത്തോലും ഉണ്ടാവും. മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന ടീം ഉണ്ടാവും. അതൊന്നും മുസ്ലിമിന് യോജിച്ചതല്ല. 5 നേരം ദിവസം നിസ്കരിക്കണം. മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച 2 റക്അത്ത് മാത്രം നിസ്കരിച്ച ഇസ്ലാമിക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടി സ്വർഗത്ത് കുടലോടെ പോകുന്ന ആരെങ്കിലും വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തിരുത്തിയാളി മുസ്ലിം ആകൂല. 5 നേരം നിസ്കരിക്കാത്ത മുസ്ലിം അല്ല. ഓനിവിടെ ഇസ്ലാമിന് വേണ്ടി കരൽ കൊടുത്തിട്ടും കാര്യമല്ല. അങ്ങനെയുള്ള ചില ആള് നിസ്കരിക്കൂല എന്നുള്ളൂ. ഇസ്ലാമിന് വേണ്ടി എന്ത് കൊടുക്കാൻ തയ്യാറാണ്? കരൽ കുറച്ചു കൊടുക്കാൻ തയ്യാറാ. നീ എന്ത് കൊടുത്തിട്ടും കാര്യമല്ല നിസ്കരിക്കാതെ. നിസ്കാരത്തിന് പകരം നിസ്കാരം തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിലെടുക്കണം. വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ആ സ്വഭാവം തിരുത്തണം. നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെ ഉണ്ടവുണ്ടെങ്കിൽ നിസ്കരിക്കാത്തവൻ കാഫിറാണെന്ന ഹദീസ് ഓന്റെ ചെവിയിലേക്ക് നേരെ ഓതി കൊടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ടോ മാറ്റുന്നില്ലേ, ഓനായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. കുറേ വട്ടം ഉപദേശിച്ചിട്ടും ഓപ്പിളും അങ്ങനെ തന്നെ. എന്നാലോ നമ്മളെ ആത്മസുഹൃത്ത, ഓൻ ആത്മസുഹൃത്താക്കാൻ പറ്റൂല. ഓൻ മുസ്ലിം അല്ല, ഇസ്ലാമിന്ന് ഔട്ടായി പോവും. മനസ്സിലായില്ലേ? നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നാ അവന്റെ വിചാരമെങ്കിൽ ഓൻ കാഫിറാണ്. കേരക്കാൻ ആ നിസ്കരിക്കേണ്ട ആവശ്യം, ആ വെള്ളിയാഴ്ച നിസ്കരിച്ചാൽ മതി എന്നാണോ? അവൻ കാഫിറാണ്. അപ്പൊ അതുകൊണ്ട് അത് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമായി ജീവിക്കണം. മനസ്സിലായില്ലേ? ഇത് കുറെ ആളുണ്ട് മുസ്ലിമായിട്ട് ജീവിക്കുമല്ല, കാഫിറാന്നോട്ട് സമ്മതിക്കൂല. അങ്ങനത്തെ കുറെ ആളുണ്ട്. ഇതിൽ കെണിഞ്ഞു പോയ മാതിരി ഒരു പ്രയാസമില്ല, ഞങ്ങൾ അങ്ങോട്ട് അവക്കട് മാറി നായി. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കയറി നിൽക്കാൻ പറ്റിയ ഒരുപാട് തുരുത്തിന്ത്യയിലുണ്ടല്ലോ. എന്തിനാ അത്ര ഇടങ്ങേറാകണത്? പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റിക്കോളി, മുർത്തദ്ദാകുക എന്നാണ് അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുസ്ലിം മുർത്തദ്ദാകുന്നത് വളരെ സൂക്ഷിക്കണം. ഇസ്ലാമിൽ വന്ന ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ടും അമല് കൊണ്ടും നമ്മൾ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാ ഇബ്നുഹും വല്ലംബാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وصلى الله على نبينا محمد وعلى آله وصحبه وسلم.